ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം തൂഞ്ഞേരി. രാവിലെ മുറ്റത്ത് നിൽക്കുന്ന ലക്ഷ്മി പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് പടികൾ കയറി വരുന്ന ജാനിയെ കണ്ട് മിഴി വെട്ടാൻ നിന്നു. ബാഗി ആ പേര് വിളിച്ചുകൊണ്ട് അവർ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് ഇരുകവിളിലും മാറി മാറി ചുംബിച്ചു. നീ എന്തിനാ മോള്, അവൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വസ്ത്രം ഈ ദിവസം ധരിക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ മരണദിവസമല്ലേ അമ്മേ? ആരു പറഞ്ഞു മരിച്ചിട്ടില്ല നിന്റെ അമ്മ? ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഭാഗീരഥി. പാവം ഭാഗീരഥിയല്ല, അവളുടെ മകൾ, അതേ മുകളിൽ എൻ്റെ ചുണക്കുട്ടി. ലക്ഷ്മി അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു,
അതേ വളർത്തുമകളെ കൊഞ്ചിച്ച് നിൽക്കാതെ മകനൊരു ചായ കൊണ്ടുതരാൻ പറ്റുമോ?
കാശിനാഥൻ മട്ടുപ്പാവിൽ നിന്ന് താഴെ നിൽക്കുന്ന അവരെ നോക്കി ഉറക്കി ചോദിച്ചു,
ദാ വരുന്നു മോനെ.
അമ്മയുടെ കുട്ടി വായോ? ഇല്ല അമ്മേ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം, അവൾ പറഞ്ഞു.
ശരി, വീട്ടിൽ പോയിട്ട് വേഗം വരണം കേട്ടോ.
വരാം
അമ്മേ.
കാശി വീണ്ടും വിളിച്ചു,
ഓ ദാ കൊച്ചെ വരുന്നു.
ലക്ഷ്മി വേഗം പടികൾ കയറി മുറ്റത്തൂടെ നടന്ന് വീട്ടിലേക്ക് കയറി. ജാനികയും ജിമ്മിയും പടികൾ കയറി വരികയായിരുന്നു.
ദാ ആരോട് ചോദിച്ചിട്ടാണ് ഇവരുടെ കൂടെ പുലർച്ചെ കറങ്ങാൻ പോയെ? കൂട്ടിപ്പോയി കയറടാ.
അവന്റെ ആജ്ഞ കേട്ട് ജിമ്മി കൂട്ടിലേക്ക് നടന്നു.
നിനക്കൊക്കെ ഞാനാണ് ഉണ്ണാൻ മേടിച്ചിരുന്നത്, അവളല്ല. രാവിലെ തന്നെ അവൻ സർക്കിട്ട് നടത്താൻ പോയിരിക്കുന്നു.
കാശിയുടെ വഴക്കിട്ട് ജിമ്മി തലതാഴ്ത്തി കൂട്ടിലേക്ക് കുലുങ്ങി കുലുങ്ങി പോവുകയാണ്. ഗജൻ അവളെ കണ്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു. ജാനിക തിരിഞ്ഞുനോക്കി,
ദേ പോകുന്നു അടുത്തത്. ദാ ഗജ ഇങ്ങോട്ട് വാടാ. പെണ്ണിന്റെ പിന്നാലെ പോകുന്ന വായി നോക്കി ഇവിടെ വാടാ.
കാശിനാഥൻ മട്ടുപ്പാവിൽ നിന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഗജൻ മുറ്റത്തെ ശിവമല്ലിയിൽ നിന്ന് തുമ്പിക്കൈ കൊണ്ട് പൂ വലിച്ച് അവൾക്ക് നേരെ നീട്ടി.
എടാ പെണ്ണുങ്ങൾക്ക് പൂവ് കൊടുക്കുന്നോടാ വായി നോക്കി. നിന്നെയാണോടാ ഞാൻ ഇത്രയും കാലം മൂട്ടാൻ കാശ് മുടക്കിയത്. ജിമ്മി ആ പൂ പോയി വാങ്ങിക്കേ.
ജിമ്മി ജാനിയുടെ പെൺപട്ടിയായി മിമ്മിയുടെ കൂടെ ഓടി കളിക്കുകയാണ്.
വായി നോക്കികൾ എല്ലാം ഒരു ടീമാണ്. ഒരുത്തം പെണ്ണിന് പൂ കൊടുക്കുന്നു, ഒരുത്തം പെണ്ണിന്റെ പിന്നാലെ ഓടിക്കളിക്കുന്നു. പെങ്കോന്തന്മാര്,
അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് പല്ലിറുമ്മി. ദേഷ്യത്തോടെ മട്ടുപ്പാവിൽ വെച്ച ചെടിച്ചട്ടി താഴേക്ക് ചവിട്ടിയിട്ടു.
എന്താ കൊച്ചു നിനക്ക്?
ചായ കൊണ്ടുവരുന്ന അമ്മ അവന്റെ ദേഷ്യം കണ്ട് ചോദിച്ചു.
ഭ്രാന്ത്!
താഴേക്ക് നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു,
ഗജ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞ്.
പിറന്നാളിന് ആരിൽ നിന്ന് സമ്മാനം വാങ്ങാത്ത ജാനിക മടിച്ചു നിൽക്കുന്ന കണ്ട് ഗജൻ അവളുടെ മുടിയിൽ പൂവെച്ചു കൊടുത്തു. അവളുടെ മുടിയിൽ പൂക്കൾ തങ്ങി നിന്നു. ഗജൻ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തുമ്പിക്കൈ കൊണ്ട് തലകൂടി. ഗജന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവന്റെ സ്നേഹം കണ്ട് ജാനികയുടെ മിഴികൾ നിറഞ്ഞിരുന്നു.
ദാ വായി നോക്കി, നീ എന്റെ മാനം കളഞ്ഞല്ലോ. വായി നോക്കി പൂവ് തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നു.
എന്റെ കൊച്ചു നീ ഒന്ന് അടങ്ങ്, ലക്ഷ്മി അവനോട് പറഞ്ഞു.
ഇവനെന്ന് ഞാൻ
കാശിനാഥൻ താഴേക്ക് മുണ്ടും മടക്കി കുത്തി വേഗത്തിൽ പോയി. എന്റെ കൃഷ്ണ, ഇന്ന് അവളുടെ പിറന്നാളല്ലേ കാശി, അവളെ വഴക്ക് പറയല്ലേ. അമ്മ അവന്റെ പുറകെ പോയി. കാശിനാഥൻ പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ ജാനിക ഗജന്റെ തുമ്പിക്കയിൽ ചുംബിക്കുകയാണ്. ദേഷ്യം കൊണ്ട് കാശിയുടെ മുഖം വലിഞ്ഞു. മുന്നോട്ട് പോവാൻ നിന്ന കാശിയെ ആദി തടഞ്ഞു.
നീ അകത്തേക്ക് പോ കാശി, അവളെ ഞാൻ ഇന്ന് ഓടിക്കും, നീയൊന്നും മാറാതീ.
ജാനിക അവളുടെ വീട്ടിലേക്ക് നടന്നുപോയി. കാശി ആദ്യം മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങി.
ഓ ലവ് പ്രപ്പോസൽ കഴിഞ്ഞ് വരികയാണല്ലേ, എന്തിനാ മന്ദം മന്ദം തിരിച്ചു വരുന്നേ? അവളുടെ കൂടെ അങ്ങ് പോവായിരുന്നില്ലേ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അവളോട് മിണ്ടരുതെന്ന്. അവളും സിദ്ധാർത്ഥനും എല്ലാം നമ്മുടെ ശത്രുക്കളാണ്, എന്നിട്ട് ഒലിപ്പിച്ച് ചെന്നിരിക്കുന്നു. പോടാ പോ.
കാശി ഗജന് വഴക്ക് പറഞ്ഞു.
പാവല്ലേടാ നമ്മുടെ ഗജൻ, അവനെ വഴക്ക് പറയില്ലേ.
അമ്മ ചായവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു,
പറയും അവൾക്ക് പൂ കൊടുക്ക ഇവനോട് ആരാണ് പറഞ്ഞേ?
കാശി ഗജന് വഴക്ക് പറയുന്ന കേട്ട് ജിമ്മി ഗജൻ നോക്കി കുരക്കാൻ തുടങ്ങി.
ഓ ഒരു പുണ്യാളൻ, ഇടയിൽക്കൂടെ ഗോളടിക്കാൻ വന്നിരിക്കുകയാണ്, നീയല്ലടാ ആദ്യം കൂടെ പോയെ.
കാശി അവന്റെ ചെവിക്ക് പിടിച്ചു. ഗജൻ അത് കേട്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു. കാശിയുടെ പിണക്കം മാറ്റാൻ ഗജൻ തുമ്പിക്കൈ കൊണ്ട് അവന്റെ മുന്നിൽ തലോടി.
ഓടാ.
കാശി അവന്റെ തുമ്പിക്കൈ തട്ടിമാറ്റി പൂമുഖത്തേക്ക് കയറിപ്പോയി ചാരുകസയിൽ ദേഷ്യത്തോടെ പോയിരുന്നു. ഗജൻ തുമ്പിക്കൈ കൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നീട്ടി വന്ന് കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു. കാശിക്ക് ചിരിവരുന്നുണ്ടായിരുന്നു. അവൻ കണ്ണുകളടച്ച് നിന്നു. ജിമ്മി ചുറ്റും നടന്ന് പിണക്കം മാറ്റാൻ കുരക്കുന്നുണ്ട്. കാശി ദേഷ്യത്തോടെ മുഖം പിടിച്ചിരിക്കുന്ന കണ്ട് മടിൽ കയറിയിരിക്കാൻ അവന് പേടി തോന്നി.
പാവുണ്ടോടാ കാശി, ഒന്ന് മിണ്ടിയേക്ക്,
ലക്ഷ്മി ചിരിയോടെ അവനോട് പറഞ്ഞു.
കുറച്ചു നേരം അവർ ഈ നിൽപ്പ് നിൽക്കട്ടെ, പെണ്ണിനെ കണ്ടപ്പോഴേക്കും പിന്നാലെ പോയിരിക്കുന്നു. വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിനും,
ജിമ്മിയെ മടിയിലേക്ക് വെച്ച് കാശി ഗൗരവം വിടാതെ പറഞ്ഞു. അത് കണ്ട് പൂമുഖത്തിന്റെ ഇടതുഭാഗത്തേക്ക് വന്ന് ഗജൻ തുമ്പിക്കൈ നീട്ടി.
നിന്ന മടിയിൽ വെച്ചാൽ ഞാൻ ചത്തുപോകും ഗജാസേ,
കാശി അവന്റെ തുമ്പിക്കൈയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അവരുടെ സ്നേഹം കണ്ട് ലക്ഷ്മിയും ആദിയും ചിരിയോടെ പരസ്പരം നോക്കി. ശ്രീലകത്തെ സ്വീകരണ മുറിയിലേക്ക് ജാനിക ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവളെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകളിൽ തന്നെ ഈ കോലത്തിൽ കണ്ടതിൽ വേദന തോന്നിയെന്ന് അവൾക്ക് മനസ്സിലായി. ആരോടും മിണ്ടാതെ അവൾ മുകളിലേക്ക് കയറിപ്പോയി.
ഭാഗീര,
അവളെ നോക്കിക്കൊണ്ട് എന്തോ കുനിഷ്ട് പറയാൻ വന്ന അരുന്ധതി ഗോവണിൽ പെട്ടെന്ന് തറഞ്ഞിരുന്ന ജാനകിയുടെ നോട്ടം കണ്ട് വായടച്ചു. ദേഷ്യത്തോടെ അവർക്ക് നേരെ നോട്ടം വായിച്ച് അവൾ മുകളിലേക്ക് കയറിപ്പോയി. റൂമിൽ കയറിയ ജാനിക അമ്മയുടെ ചിത്രത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു.
ജാനി,
മുറിയിലേക്ക് കയറി വന്ന സിദ്ധു അവൾ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എന്താ? അവൾ വാടിയ സ്വരത്തോട് ചോദിച്ചു.
എന്തൊരു നിൽപ്പാണ് ജാനി, സിദ്ധുവിന്റെ ജാനി കുറുമ്പിയല്ലേ?
പിന്നെ എന്താ ഇങ്ങനെ മൂടിക്കെട്ടി മുഖമായി നിൽക്കുന്നത്?
വായു,
നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്കൊന്നും വേണ്ട, സിദ്ധുവിട്ട് ചില്ല്.
പറ്റില്ല. വായു ജാനി, നീ ഇല്ലാതെ ഞാൻ പോവില്ല. വാ.
എനിക്ക് വേണ്ട സിദ്ധുവേട്ടാ, അവൾ ബെഡിൽ പോയിരുന്നോണ്ട് പറഞ്ഞു. സിദ്ധു അവൾക്ക് മുമ്പിൽ മുട്ടുത്തിയിരുന്നു. അവളുടെ ഇരുകൈയും നെഞ്ചോട് ചേർത്ത് വെച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ കുറുമ്പത്തി. ഒരു ചെറുപുഞ്ചിരി അവൾ അവനെ സമ്മാനിച്ചു.
പറയാൻ തോന്നി, അതാണ് പറഞ്ഞത്. വിഷയം നിനക്ക് ഇഷ്ടമല്ലെന്നറിയാം.
നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്കിന്ന് പുറത്തു പോയല്ലോ. ഒരു കുഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വിഷമൊക്കെ പോകും.
ഏയ്, ഞാനില്ല സിദ്ധുവേട്ട.
നീ ഇങ്ങനെ ഇരിക്കല്ലേ ജാനി. ഇന്നൊരു ദിവസമല്ലേ സിദ്ധുവേട്ട, പ്ലീസ് എനിക്ക് തനിയെ ഇരിക്കണം.
ഓക്കെ.
അവളുടെ ഇരുകവൾ കൈക്കൊമ്പിൽ എടുത്തുകൊണ്ട് സിദ്ധു വാത്സല്യത്തോടെ കണ്ണിറുക്കി. അവൻ റൂമിൽ നിന്ന് പോയി. ജാനിക ബെഡിൽ കമിഴ്ന്ന് കിടന്നു. അടുത്ത് കിടന്നിരുന്ന ഒരു ടെക്സ്റ്റൈൽസിന്റെ കവർ അവളുടെ കണ്ണിലുടക്കി. അവളത് എടുത്തു നോക്കിയപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഫോൺ ശബ്ദിച്ചത്. അൺനോൺ നമ്പറായിരുന്നു. അവൾ കോളെടുത്ത് ചെവിൽ വെച്ചു.
ബാഗി,
ആ സ്വരം കേട്ടതും ജാനകിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി.
എന്താ?
ഗൗരവത്തോട് അവൾ ചോദിച്ചു.
പപ്പ ഒരു ഗിഫ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ട്. ഇഷ്ടമായോ?
വിഷമാണോ?
മോളെ
വിളിക്കരുത് നിങ്ങളെന്നെ. അച്ഛൻ്റെ വാത്സല്യത്തോടെ എന്നെ എങ്ങനെ വിളിക്കാനുള്ള അവകാശം ശ്രീലകത്തെ ഭാസ്കർ ബൽറാമിനെ ജാനിക ഭഗീരഥി എന്നോ നൽകിക്കഴിഞ്ഞു.
അപ്പം ഞാനോ? ഞാനല്ലേ നിന്റെ പപ്പ.
പപ്പ? അവൾ പുച്ഛത്തോടെ മുഖം കൂട്ടി. വിലപിടിപ്പുള്ള കുറേ ഗിഫ്റ്റും കുറേ കാശും തന്നാൽ പപ്പയാവില്ല. നിങ്ങൾ തരുന്ന ഒന്നും ഞാൻ സ്വീകരിക്കുകയില്ല. ആരുടെയൊക്കെയോ ദയവുണ്ട് ജീവിക്കുന്ന ജന്മം മാത്രമാണ് ഞാൻ. ജോലി ചെയ്തെങ്കിൽ ആ കടമൊക്കെ ഞാൻ തിരിച്ച് വീട്ടിക്കൊള്ളാം. എന്നാലും നിങ്ങളുടെ കാല് പിടിക്കാൻ വരില്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിങ്ങളെ. എൻ്റെ മനസ്സ് പോലും അറിയാത്ത വെറും മൃഗം.
മോളെ,
എന്നെങ്ങനെ വിളിക്കരുത്. കള്ളമാണ് നിങ്ങളുടെ സ്നേഹം. എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം.
ഫോൺ ഓഫ് ചെയ്ത് അവൾ ബെഡിലിരിക്കുന്ന കവർ നിലത്തേക്കെറിഞ്ഞു. ബെഡിൽ കിടന്ന് കരഞ്ഞു.
മോളെ,
ലക്ഷ്മിയുടെ തലോടൽ കേട്ടാണ് ജാനിക പില്ലോയിൽ നിന്ന് മുഖമുയർത്തിയത്. അവരവളെ നാദേശ്വരത്തേക്ക് കൊണ്ടുപോയി.
ബോറാണ് കേട്ടോ ജാനി, എല്ലാ പിറന്നാളും നിന്റെയും മിണ്ടാതെയുള്ള ഇരിപ്പ്. ഞങ്ങളുടെ ആ പഴയ കാന്താരി എവിടെയാടോ?
ആദ്യമായിട്ട് തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. അവൾ മെല്ലെ അവൻ്റെ തോളിലേക്ക് ഇടന്ന് ജീവനില്ലാതെ ചിരിച്ചു. അമ്മയില്ലാത്ത കുട്ടിയെന്നുള്ള സ്നേഹം കൂടുതൽ എല്ലാവർക്കും അവളോടുണ്ട്.
ദേ പെണ്ണെ, കുറെ നേരെ കാണുന്നു ഈ ഉണങ്ങിയ ചിരി.
സ്ത്രീയും ഗീതയും അവൾ ഇക്ലിയാക്കി.
ഒന്ന് മാറുന്നുണ്ടോ? എന്നതേം പോലെ എന്നോട് കളിക്കാൻ വരല്ലേ, പ്ലീസ്.
അവൾ ആദിയുടെ മടിയിൽ കിടന്നു.
ഓ, ഒരു ജാട.
സൂര്യൻ സത്യം ഒരുപോലെ പറഞ്ഞു.
പോടാ ഇരട്ടകളെ.
അമ്പടി, ഏട്ടന്മാരെ പോടാന്നോ?
അവർ ചിരിയോടെ മുന്നോട്ട് വന്നതും ജാനിക ഹാളിലാകെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവൾ ചിരിയോടെ ഓടുമ്പോൾ അവിടെയുള്ളവരുടെ എല്ലാം മനസ്സ് നിറയുകയായിരുന്നു. അവൾ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു.
വായു, ഈ വസ്ത്രം നീ ഇന്ന് മാറ്റിയേ പറ്റൂ.
പിടിച്ച പിടിയാൽ അവളെ ലക്ഷ്മി അകത്തേക്ക് കൊണ്ടുപോയി. ലക്ഷ്മി അവൾക്കായി വാങ്ങിയ പട്ടുപാവാട നൽകി. അവളത് ധരിച്ചു. വയലറ്റ് ടോപ്പും റോസ് സ്കേർട്ടുമാണ് പട്ടുപാവാട. ലക്ഷ്മി അവളുടെ മുടി ഭംഗിയായി കെട്ടിക്കൊടുത്തു.
ഇപ്പൊ സുന്ദരിയായി എൻ്റെ മോള്. നിന്റെ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും ഇത്രയും സുന്ദരിയായിട്ട് നിന്നെ കാണുമ്പോൾ.
ലക്ഷ്മി അവളുടെ കവളിൽ ഉമ്മവച്ചു. അവളെ ഹാളിലേക്ക് കൊണ്ടുപോയി.
ആഹാ, സുന്ദരി കുട്ടിയായല്ലോ.
എല്ലാവരും അവളെ നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറഞ്ഞു. അവൾ വാടിയ മുഖത്തോടെ നിൽക്കുകയാണ്. ലക്ഷ്മി ഇക്ലിയാക്കിയപ്പോൾ അവൾ ചിരിക്കാൻ തുടങ്ങി.
അമ്മേ, എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് ഇട്ടപ്പോ?
ദേവികയോട് ലക്ഷ്മി ചോദിച്ചു.
മൊച്ചയെ പോലെയുണ്ട്.
കാശിനാഥൻ ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
കൊച്ചു.
മുത്തച്ഛൻ അവൻ ശാസനയോട് വിളിച്ചു.
പിന്നെ ഈ കോലം കെട്ടി നിൽക്കുന്ന ഇവളെ ഞാൻ സൗന്ദര്യ റാണി എന്ന് വിളിക്കണം? പുറമേ സ്നേഹം കാണിച്ച ഉള്ളിൽ ചതിക്കുഴികൾ മെനയുന്ന സിദ്ധാർത്ഥന്റെ കൂടെ നടക്കുന്ന ഇവളെ നിങ്ങൾ വിശ്വസിക്കും? ഈ കാശിനാഥൻ അതിന് കിട്ടില്ല. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്.
അവൻ കോപം കൊണ്ട് വിറച്ചു.
പോടാ കാലനാഥ.
അവൾ വിളിച്ചു കേട്ടപ്പോൾ സത്യം പറഞ്ഞ എല്ലാവർക്കും ചിരിയാണ് വന്നത്. കാശി ദേഷ്യമണക്കി നിന്നു.
ചിരിച്ചോ ചിരിച്ചോ, അവസാനം അവൾ സ്നേഹിച്ചുകൊണ്ട് കഴുത്തിറക്കുമ്പോ എല്ലാവരും പഠിച്ചോളും.
കാശി ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. കാശി മുറ്റത്തെ കാറിൽ ചാരി നിൽക്കുകയായിരുന്നു.
ബാസുപ്പ എവിടെയൊക്കെ പോവേണ്ടത്?
മുറ്റത്തേക്ക് വരുന്ന ഭാസ്കരനോട് കാശിനാഥൻ ചോദിച്ചു.
പറയാം.
അയാളുടെ ഫോൺ ശബ്ദിച്ചു. ഭാസ്കർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാമിൻ ചുവട്ടിലേക്ക് പോയി. കാശി പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ ജാനകിയും ഗീതയും ലക്ഷ്മിയും അകത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു.
നിങ്ങളൊക്കെ എങ്ങോട്ടാ?
അവർ കാറിനടുത്തേക്ക് വരുമ്പോൾ അവൻ ചോദിച്ചു.
അവരുണ്ട് മോനെ. ഇവരോ? ബാസുബാക്കി എങ്ങോട്ടോ പോവാണ്ടെന്നല്ലേ പറഞ്ഞ്? ഈ കുരിപ്പിതിൽ കയറിയ ഞാൻ വരില്ല.
അമ്മ എന്തിനാ എന്നെ വിളിച്ച്? ഈ കാറിന്റെ കൂടെ എങ്ങോട്ട് പോവാനാ? ഞാനില്ല.
അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങി.
പപ്പയുടെ മോളിങ് വന്നേ. പപ്പ കുരിടം വരെ പോണം. നീയും കൂടെ വന്നേ പറ്റൂ.
എങ്ങോട്ട്?
അതോ എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. നിന്നെ കാണുമെന്ന് അവരെല്ലാവരും എപ്പോഴും പറയും. നമുക്കൊന്ന് പോയിട്ട് വരാം.
ഭാസ്കർ അവളെ നിർബന്ധിച്ചു.
വരാം, പക്ഷെ ഇവൻ ഈ കാറിൽ ഉണ്ടാവാൻ പാടില്ല.
അല്ലെങ്കിൽ തന്നെ നീയുള്ള കാറിൽ ആര് വരുന്നു? ഇതാ കിടക്കുന്നു കാറിന്റെ കീ, കൊണ്ടുപോ ഈ ശവത്തിന് എങ്ങോട്ടെങ്കിലും.
പിണുങ്ങിപ്പോകുന്ന അവന്റെ കയ്യിൽ ഭാസ്കർ പിടിച്ചു. അവന്റെ കൈ പിടിച്ച് മാമിൻ ചുവട്ടിലേക്ക് പോയി. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം അവൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് കയറി.
ഞാനില്ല ഇവനുള്ള കാറിൽ.
ജാനിക വാശി പിടിച്ചിരുന്നു.
ഈ മൂതയുടെ തിരുവാ ബാസുപ്പടപ്പിക്കുമോ അതോ ഞാൻ തല്ലി ശരിയാക്കണോ?
ഇങ്ങോട്ട് വാടാ, നീ തല്ലാൻ കൊല്ലും ഞാൻ നിന്നെ. കാലനാഥ,
നീ എന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി അടങ്ങിയോളല്ലേ.
കാശിനാഥൻ വേഗത്തിൽ ഡോർ തുറന്നു വന്ന് അവൾക്ക് നേരെ കയ്യൊങ്ങി.
കാശി!
മുത്തച്ഛന്റെ സ്വരം ഉയർന്നതും കാശി കൈ താഴ്ത്തി.
വേഗം പോയി വരാൻ നോക്ക്, വെറുതെ കിടന്ന് വഴക്കൂടാതെ. രണ്ടാളും കൊച്ചുകുട്ടികളൊന്നല്ല, ഇങ്ങനെ തമ്മിത്തല്ല. പോയി വണ്ടി കയറ്.
രണ്ടുപേരും ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറുന്ന കണ്ട് ബാക്കിയുള്ളവർ വായുമ്പത്തി ചിരിച്ചു. അവർ യാത്ര ആരംഭിച്ചു.
ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ.
കാറിലെ പാട്ട് കേട്ട് ജാനിക ചെവികുത്തിയോട് പറഞ്ഞു. കാശിനാഥൻ സൗണ്ട് കൂട്ടിവെച്ചു.
എടാ കാലനാഥ, സൗണ്ട് കുറക്കാൻ.
സൗകര്യമില്ലടി മൂദേവി.
എടോ തന്നോടാ സൗണ്ട് കുറക്കാൻ പറഞ്ഞ്.
ജാനി സീറ്റ് ബെൽറ്റ് ഊരി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. കാശി കാർ റോഡിന്റെ സൈഡിലേക്ക് നിർത്തി.
നീ ആരാണെന്ന കുരിപ്പ നിന്റെ വിചാരം?
പോടെ കാലനാഥ.
പരസ്പരം വഴക്കൂടുന്ന ജാനിയും കാശിയും പെട്ടെന്ന് വഴക്ക് നിർത്തി കാറിലിരിക്കുന്നവരെ നോക്കി. ഭാസ്കരന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു. ലക്ഷ്മി തലതാഴ്ത്തി തലക്ക് കൈകൊടുത്തുകൊണ്ട് അവരുടെ വഴക്കേട്ട് സഹിച്ചിരിക്കുകയാണ്. ഗീത വായും പൊത്തി പുറത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. പരസ്പരം ദേഷ്യത്തോടെ നോക്കി അവർ മുഖം തിരിച്ചു. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം കാശി കാർ വലിയൊരു വീടിനു മുമ്പിൽ നിർത്തി. അവൻ പുറകിലിരിക്കുന്ന അമ്മയും ഭാസ്കരനെയും മാറി മാറി നോക്കി. ജാനിക ലക്ഷ്മിയുടെ തോളിൽ കിടന്ന് മയങ്ങിയിരുന്നു.
ബാസി, എനിക്ക് പേടിയാവുന്നു. അവളെങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല.
ഭാസ്കർ കാറിൽ നിന്നിറങ്ങി പുറകിലെ ഡോർ തുറന്നു.
നമുക്ക് പോയാലോ ബാസി. ഏതായാലും ഇതുവരെ വന്നില്ല ചേച്ചി.
ഒന്നുമറിയാതെ ജാനിക നിദ്രയിൽ തന്നെയായിരുന്നു.
മോളെ ജാനി, ഭാസ്കർ അവളെ പതിയെ വിളിച്ചു.
പോ പപ്പ, ഞാനൊന്ന് ഉറങ്ങട്ടെ.
അവൾ മിഴികൾ തുറക്കാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു.
മോളെ എഴുന്നേൽക്ക്, നമ്മൾ വീട്ടിലല്ല, കാറിലാണ്.
അവൾ പതിയെ കണ്ണുകൾ തുറന്നു.
ഇതെവിടെയാണ് പപ്പ?
ചുറ്റും നോക്കി അവൾക്ക് സ്ഥലം മനസ്സിലായപ്പോൾ മുഖം ദേഷ്യം വന്ന് നിറഞ്ഞു.
ഇതാണോ പപ്പയുടെ സുഹൃത്തിന്റെ വീട്?
അവളുടെ സ്വരം കടുത്തിരുന്നു.
അത് മോളെ.
പപ്പ ഒന്നും പറയണ്ട, അയാളുടെ വാക്ക് കേട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നുണ പറയാൻ വരെ പഠിച്ചു എന്റെ പപ്പ അല്ലേ?
ഭാസ്കർ ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി കഴുത്തിൽ കിടന്ന മായിൽ മുറുകെ പിടിച്ചു.
കാറിൽ നിന്ന് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങാൻ പറ ബാസുപ്പ, വെറുതെ സമയം മെനക്കെടുത്താതെ. എനിക്ക് കാറ് പാർക്ക് ചെയ്യണം.
കാശി മുരണ്ടു.
ഞാൻ ഈ കാറിൽ താമസിക്കാൻ വന്നോന്നല്ല.
ജാനിക അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. ആനന്ദ് ശങ്കറിന്റെ വലിയ വീടിന്റെ മുമ്പിൽ ആഡംബര കാറുകൾ നിരന്നിരുന്നു. വീടിന്റെ ഉള്ളിലാകെ അലങ്കരിച്ചിരിക്കുന്നു. ആഡംബരപൂർണമായ ആ വീടിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും അവൾക്ക് വെറുപ്പ് തോന്നി. കാശി, നീ വരുന്നില്ലേ? അമ്മ പുറത്തേക്കുന്ന അവനോട് ചോദിച്ചു.
ഇല്ല, അമ്മ പൊക്കോളൂ, ഞാൻ കാറിലുണ്ടാവും.
അവൻ കാറ് പാർക്ക് ചെയ്യാൻ വണ്ടി ഓടിച്ചു പോയി. വീടിന്റെ മുകൾ നിലയിൽ വലിയ ഹാളിൽ ആനന്ദ ശങ്കറിന്റെ അടുത്ത സുഹൃത്തുക്കളെ കൊണ്ട് കുടുംബക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹാളിലാകെ ബർത്ത്ഡേ സോങ് ഒഴുകി. പുറകിൽ വന്നിരിക്കുന്ന അവളെ നോക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്ത് വിഷയാൻ തുടങ്ങി. ജാനിക ബാസുവിന്റെ കൈകൾ മുറുകെ പിടിക്കാൻ നിന്നു. പുറകിൽ നിന്ന് വന്ന ആനന്ദ ശങ്കർ അവളുമായി സദസ്സിലേക്ക് നടന്നു. അയാൾ അവളെയും കൊണ്ട് മനോഹരമായി ഒരുക്കിയ വേദിയിലേക്ക് കയറി.
എന്റെ മകൾ ജാനിക ഭാഗീരഥിയുടെ ബർത്ത്ഡേയാണ് ഈ ദിവസമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഈ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് സ്വാഗതം, അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു.
തന്നെ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ സന്തോഷത്തോടെ പറയുന്ന ആനന്ദിനെ അവൾ വെറുപ്പോടെ നോക്കി. അവള് വലിയൊരു ബർത്ത്ഡേ കേക്കിന് മുമ്പിൽ അയാൾ കൊണ്ടുപോയി നിർത്തി. കേക്ക് മുറിക്കാൻ ജാനകിയുടെ കയ്യിൽ പ്ലാസ്റ്റിക് കത്തി കൊടുത്തു. കേക്ക് മുറിക്ക് ബാഗി. ആ പേര് കേട്ടതും ജാനകിയുടെ മിഴിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഇട്ട് വീണു. മോളെ, കേക്ക് മുറിക്ക്. അവൾ കേക്കിലേക്ക് കത്തി വച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആനന്ദ് ശങ്കർ? അവൾ മെല്ലെ അയാളോട് ചോദിച്ചു. മോളുവിന്റെ പിറന്നാൾ. നാണമില്ലേ നിങ്ങൾക്ക് അത് പറയാൻ? സ്വന്തം ഭാര്യ മരിച്ച ദിവസം ആഘോഷിക്കാൻ നടക്കുന്നു. അവൾ മെല്ലെയാണ് അയാളോട് ചോദിച്ചെങ്കിലും അയാളുടെ മുഖം വിളറിയിരുന്നു. മോളെ, ഞാൻ നിന്റെ പപ്പയാണ്. ഒരു പപ്പ, ഒരച്ഛൻ്റെ കടമ അറിയാത്തവൻ, എൻ്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ അറിയാത്തവൻ, ഞാനിപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് പോലും അറിയില്ല. സ്വന്തം മകളുടെ മനസ്സറിയാത്ത അച്ഛൻ. അവളുടെ കോപം നിറഞ്ഞ കണ്ണുകളിൽ നോക്കാൻ പോലും അയാൾ ഭയപ്പെട്ടു. എൻ്റെ മനസ്സറിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് നിർത്തില്ലായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. വെറുപ്പാണ് എനിക്ക് നിങ്ങളെ. എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അയാൾ വിളറിക്കൊണ്ട് കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചു. പുറമേ ചിരിച്ചിടക്കുന്ന നിങ്ങൾ നീചനാണ്, വെറുതെ വിടില്ല നിങ്ങളെ ഞാൻ. അവൾ മെല്ലെയാണ് പറയുന്നെങ്കിലും അയാളാകെ ഭയന്നിരുന്നു. ജാനിക കേക്ക് മുറിക്കാൻ തുടങ്ങി. പുറത്ത് ചിരിക്കുന്ന മകളുടെ കണ്ണുകളിൽ പക നിറയുന്ന കണ്ട് അയാൾ കൂടുതൽ വിയർത്തു. അവൾ നീട്ടി കേക്കിൽ നിന്നൊരു പീസ് എടുത്ത് അവൾക്ക് നൽകാൻ ഒരുങ്ങി അയാളുടെ വായിലേക്ക് അവൾ കേക്ക് തിരുകിക്കൊണ്ട് ഉറക്കി ചിരിച്ചു. പെട്ടെന്ന് അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടിയെങ്കിലും ആനന്ദ് ഒപ്പം ചിരിച്ചപ്പോൾ സദസ്സിലുള്ളവരെല്ലാം ചിരിച്ചു. എല്ലാവരും കേക്ക് അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവൾ വേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഇനി മേലാൻ എന്നെ ഇതുപോലെ നാടൻ കളിച്ച് ഇവിടെ കൊണ്ടുവരാൻ നോക്കിയാൽ നാണം കെടുത്തിരിക്കും ഞാൻ, അയാളോട് മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ വേദിയിൽ നിന്ന് ഭാസ്കറിൻ്റെ അടുത്തേക്ക് ഓടി. അവൾ ഭാസ്കറിനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ബാസു, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഭാരായോ പപ്പക്ക് ജാനി മോള്?
ഇല്ലടാ മോളെ, പപ്പക്ക് ജീവനല്ലേ, ഇനി കൊണ്ടുവരില്ല കേട്ടോ, സോറി.
അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് വന്നു. ഭാസ്കർ അയാളോട് യാത്ര പറഞ്ഞു. അവൾ വൈകിട്ട് കൊണ്ടുപോകാമെന്ന് ആനന്ദ് പറഞ്ഞു. ജാനി വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചു.
നിങ്ങൾ എന്തിനാണ് ആനന്ദ് നിർബന്ധിക്കുന്നത്? കൊണ്ടുപോയിക്കോട്ടെ നാശൂലത്തിന്.
അവളെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് രണ്ടാം ഭാര്യ പ്രഭാവതി പറഞ്ഞു.
പ്രഭാ, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?
ആനന്ദ് അവരോട് കപടമായി ദേഷ്യപ്പെട്ടു.
ഇനി എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിർബന്ധിക്കരുത്,
ഭാസ്കരൻ പറഞ്ഞു.
എന്റെ മോളെ കാണാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട ബാസി, അവളെ കാണാൻ ഞാൻ വന്നിരിക്കൂ.
ആനന്ദിന്റെ മറുപടി കേട്ട് ജാനിക ചൂടായി. പ്രഭാവതി അവളെ അടിക്കാനൊരുങ്ങി. ഭാസ്കർ ജാനിയെ പൊതിഞ്ഞു പിടിച്ച് താഴേക്ക് പോയി. താഴെ ഹാളിലിരിക്കുന്ന മഹാലക്ഷ്മിയും ഗീതയും പ്രഭാവതിയുടെ വഴക്കിൽ നിന്ന് ജാനിയെ നെഞ്ചോട് ചേർത്ത് വരുന്ന ബാസി കണ്ട് സോഫയിൽ നിന്ന് വേഗം എഴുന്നേറ്റു.
ചേച്ചി, മോളെ കാറിലേക്ക് കൊണ്ടുപോയിക്കോ.
അന്ന് കല്യാണത്തിന് വന്നപ്പോ എന്നെ അടിച്ചത് ഇവളാണ്, ആരുമൊന്നും അറിയില്ലെന്ന് കരുതി അല്ലേ? തേവിടിശിയുടെ മകൾ.
പ്രഭാവതിയുടെ വാക്കുകൾ കേട്ട് ജാനി ഓടിച്ചെന്ന് അവരുടെ മുഖത്തടിച്ചു. അവരെ അടിക്കുന്ന കണ്ടോടെ അവരുടെ സഹോദരങ്ങൾ രോഷാകുലരായി. അകത്ത് ബഹളം കേട്ട് കാശി അകത്തേക്ക് ചെന്നു. ഭാസ്കർ അവന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു നിന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.